2019 June 15 ശനിയാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്ന് പുതിയ വിദ്യാഭ്യാസ നയത്തിലെ ഭാഷ. മുരളി തുമ്മാരക്കുടിയുടെ ലേഖനം. എന്റെ വിദ്യാഭ്യാസ കാലത്തെപ്പറ്റി എനിക്കുള്ള വിഷമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭാഷാപഠനത്തെക്കുറിച്ചായിരുന്നു. ഒന്നാം ക്ലാസ്സിൽ ചേർന്ന അന്നു മുതൽ ഭാഷാപഠനത്തിന്റെ പ്രാധാന്യം ആരും പറഞ്ഞു തന്നില്ലെന്ന് മാത്രമല്ല, പറ്റുമ്പോഴെല്ലാം അതിനെ നിസ്സാരവൽക്കരിക്കുകയും ചെയ്തിരുന്നു. അന്നൊക്കെ വെങ്ങോലയിലെ പ്രൈമറി ബോയ്സ് സ്കൂളിൽ അറബി പഠിപ്പിക്കാൻ ഒരു അധ്യാപകനുണ്ടായിരുന്നു. മുസ്ലിം കുട്ടികൾ മാത്രമേ അറബി പഠിക്കാറുള്ളൂ. മറ്റുള്ളവർക്ക് പഠിക്കാൻ വിലക്കൊന്നുമില്ലെങ്കിലും അങ്ങനെ പഠിക്കാമെന്ന് അധ്യാപകരോ പഠിക്കണമെന്ന് വീട്ടുകാരോ പറഞ്ഞില്ല. അറബി പിരീഡ് വരുമ്പോൾ മുസ്ലിങ്ങളല്ലാത്ത കുട്ടികളെ പുറത്ത് കളിക്കാൻ വിടും. ഒരു രണ്ടാം ക്ലാസ്സുകാരനോട് ഭാഷ പഠിക്കണോ അതോ പുറത്ത് ണോ എന്ന തീരുമാനമെടുക്കാൻ പറഞ്ഞാൽ എന്തായിരിക്കും തീരുമാനമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. അങ്ങനെ അറബി പഠിച്ചില്ല. അക്കാലത്ത് അറബി പഠിച്ചിരുന്നെങ്കിൽ പിൽക്കാലത്ത് ഗൾഫിൽ ജോലി ചെയ്തപ്പോഴും ഇപ്പോൾ UNൽ ജോലി ചെയ്യുമ്പോഴും എത്രമാത്രം അവസരങ്ങൾ ലഭിക്കുമായിരുന്നു എന്ന് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നു. ഇത് എന്റെ മാത്രം കാര്യമല്ല, നമ്മുടെ നയരൂപീകരണം നടത്തിയവരാരും. 1970കളിൽ മലയാളികൾ അറബി പഠിച്ചിരുന്നെങ്കിൽ കേരളത്തിന് ഉണ്ടാകാമായിരുന്ന ഗുണങ്ങളെക്കുറിച്ച് ചിന്തിച്ചില്ല. പ്രീ ഡിഗ്രിക്ക് വന്നപ്പോൾ ഭാഷയുടെ കാര്യം ഇതിലും കഷ്ടമായി. ഇംഗ്ലീഷും ഹിന്ദിയും സിലബസിലുണ്ടെങ്കിലും ഞങ്ങളെപ്പോലെ പഠിക്കുന്ന കുട്ടികൾക്ക്, അതായത് എഞ്ചിനീയറിംഗിനും മെഡിസിനും അഡ്മിഷൻ നോക്കി വരുന്നവർക്ക്, ഭാഷയിലെ മാർക്ക് വിഷയമല്ല. കണക്കിനും സയൻസിനും കിട്ടുന്ന മാർക്ക് മാത്രമേ പ്രൊഫഷണൽ കോളേജുകളിൽ അഡ്മിഷന് ആധാരമാകൂ. ഹിന്ദിയും ഇംഗ്ലീഷും ജസ്റ്റ് പാസ് മതി. അതുകൊണ്ട് തന്നെ ക്ലാസ് തുടങ്ങി അറ്റൻഡൻസ് എടുത്തു കഴിയുമ്പോൾ ഭാഷാ അധ്യാപകർ പറയും, അറ്റൻഡൻസ് മാത്രം വേണ്ടവർ പോയിക്കോളൂ. അങ്ങനെ ഞങ്ങൾ കുറെ പേർ കാലടി കോളേജിലെ കശ്മാവിൻ തോട്ടത്തിലെത്തും. ഗീതാലയം ഗീതാകൃഷ്ണൻ സാറിനെ പോലുള്ള നല്ല അധ്യാപകരാണ് പഠിപ്പിക്കുന്നത്. ഞങ്ങൾക്ക് എന്ത് ഇംഗ്ലീഷ്, ഏത് ഗീതാകൃഷ്ണൻ? പതിറ്റാണ്ടുകൾക്കിപ്പുറം ഭാഷ എങ്ങനെയാണ് പ്രൊഫഷനുകളിൽ മുന്നോട്ട് നയിക്കുന്നതെന്ന് കാണുമ്പോൾ വിദ്യാഭ്യാസത്തെ സബ്ജക്റ്റും ലാംഗ്വേജുമായി തിരിച്ച ബുദ്ധിശൂന്യരായ വിദ്യാഭ്യാസ വിദഗ്ധരോട് ഒരു ലോഡ് പുച്ഛം. എന്നോട് പ്രൊഫഷണൽ കോളേജുകളിൽ എത്തിയതോടെ ഭാഷ പഠിക്ക് പുറത്തായി. 51 കോഴ്സ് ഉണ്ടായിരുന്നു പഠിക്കാൻ. അതിൽ 5 എടുത്തു കളഞ്ഞിട്ട് അതിന് പകരം ഇംഗ്ലീഷിൽ പ്രൊഫഷണൽ ഡോക്യുമെന്റ് ഡ്രാഫ്റ്റിംഗും ഒരു വിദേശ ഭാഷയും പഠിക്കാൻ അവസരമുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയൊക്കെ നമ്മുടെ അവസരങ്ങളുടെ ആകാശം വലുതാകുമായിരുന്നു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? ഈ ചിന്തകൾ മനസ്സിലുള്ളത് കൊണ്ടാണ് പുതിയ വിദ്യാഭ്യാസ നയത്തിലെ ഭാഷയെപ്പറ്റിയുള്ള നിർദ്ദേശങ്ങൾ എനിക്കേറെ ഇഷ്ടപ്പെട്ടത്. അനവധി നിർദ്ദേശങ്ങളാണ് അതിലുള്ളത്. 1 ക്ലാസ് മുതൽ 3 ഭാഷകൾ പഠിപ്പിച്ചു തുടങ്ങുന്നു. 6 ക്ലാസ്സിനും 9 ക്ലാസ്സിനും ഇടയിൽ ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷയിൽ ഏതെങ്കിലും ഒന്ന് കൂടി പഠിക്കുന്നു. ഇന്ത്യയിലെ എല്ലാ ഭാഷകളെയും അതിലെ സാമ്യവും വൈവിധ്യവും പരിചയപ്പെടുത്തുന്ന ഇന്ത്യയിലെ ഭാഷകൾ എന്നൊരു കോഴ്സ്. 9 ക്ലാസ് കഴിഞ്ഞാൽ 3 ഭാഷകൾ കൂടാതെ ഒരു വിദേശ ഭാഷ ഓപ്ഷനായി പഠിക്കാനുള്ള അവസരം. മെഡിസിനോ എഞ്ചിനീയറിംഗോ മറ്റേത് വിഷയത്തിലാണ് ഡിഗ്രി എടുക്കുന്നതെങ്കിലും ഭാഷകൾ പഠിക്കാനും അതിന് ക്രെഡിറ്റ് നേടാനുമുള്ള സ്വാതന്ത്ര്യം. സിവിൽ എഞ്ചിനീയറിംഗിൽ മേജർ ഡിഗ്രി എടുക്കുന്നവർക്ക് തമിഴ് ഭാഷയിൽ മൈനർ ഡിഗ്രി എടുക്കാനുള്ള അവസരം. PhD പഠിക്കുന്ന എല്ലാവരും ഏതെങ്കിലും ഇന്ത്യൻ ഭാഷയിൽ ശാസ്ത്ര വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അറിവ് നേടി പാസ്സാകണമെന്ന നിബന്ധന. ഇതൊക്കെ ഇന്ത്യയിൽ ഒട്ടാകെ നടപ്പിലാക്കാൻ ഏറെ പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. ഉദാഹരണത്തിന്, ഉത്തർപ്രദേശിൽ 3 ഭാഷകൾ പഠിപ്പിക്കണമെങ്കിൽ എന്തായിരിക്കും 3-ാമത്തെ ഭാഷ? ഓരോ സ്കൂളിലും ഇന്ത്യയിലെ 1 ഡസനിലധികം ഭാഷകളിൽ അധ്യാപകരെ നിയമിക്കുന്നത് പ്രായോഗികമാണോ? ഒരു 3-ാം ഭാഷ മാത്രമേ പഠിക്കാൻ പറ്റുകയുള്ളൂ. അതാരാണ് തീരുമാനിക്കുന്നത്? മലയാളമാണെങ്കിൽ അതിന് 1000 മലയാളം അധ്യാപകരെ അവിടെ നിയമിക്കേണ്ടി വരില്ലേ? ചോദ്യങ്ങൾ പലതുണ്ട് എന്നതുകൊണ്ട് ആശയം നല്ലതല്ലാതാകുന്നില്ല. ഇതിനെല്ലാം പരിഹാര മാർഗവുമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ റിട്ടയർ ചെയ്ത ഭാഷാ അധ്യാപകരെ വേണമെങ്കിൽ 5 മറ്റ് സംസ്ഥാനങ്ങളിൽ നിയമിക്കാം. മലയാളം ബിരുദം നേടുന്ന കുട്ടികൾക്ക് 1 ശമ്പളത്തോടെ ട്രെയിനിങ്ങിനുള്ള അവസരമാക്കാം. ഭാഷ പഠിപ്പിക്കുന്നതിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ ആപ്പുകൾ ഉപയോഗിക്കാം. കേരളത്തിൽ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാണ്. മലയാളവും ഇംഗ്ലീഷും കൂടാതെ തമിഴും ബംഗാളിയും നമുക്ക് സ്കൂളുകളിൽ ഓപ്ഷനലാക്കാം. ഇത് ഇപ്പോൾ കേരളത്തിലുള്ള മറുനാട്ടുകാരുമായി നമുക്ക് കൂടുതൽ ഇടപെടാനുള്ള അവസരമുണ്ടാക്കും. അറബി മുതൽ ചൈനീസ് വരെ പഠിച്ചു തുടങ്ങിയാൽ ജോലിയിലും യാത്രയിലും ബിസിനസ്സിലും ഏറെ ഗുണമുണ്ടാകും. ഒരു കാര്യത്തിലും കൂടി എനിക്ക് അഭിപ്രായമുണ്ട്. വിദേശ ഭാഷകൾ പഠിക്കുമ്പോൾ ആ ഭാഷ സംസാരിക്കുന്ന സ്ഥലത്ത് നിന്നുള്ളവർ പഠിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഉദാഹരണത്തിന്, ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിൽ നിന്നും ന്യൂസിലൻഡിൽ നിന്നുമുള്ളവരും ജർമ്മൻ പഠിപ്പിക്കുന്നത് ജർമ്മനിയിൽ നിന്നുള്ളവരുമാകണം. അപ്പോഴാണ് ശരിക്കും നമ്മുടെ ഭാഷയുടെ നിലവാരം ഉയരുന്നത്. വിദേശങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ 1 ഗ്യാപ് ഇയർ എടുത്ത് മറ്റു രാജ്യങ്ങളിൽ പോയി പഠിപ്പിക്കുന്ന രീതിയുണ്ട്. ചൈനയും ജപ്പാനും ഒക്കെ ഈ രീതി ഉപയോഗിക്കുന്നുമുണ്ട്. നമ്മുടെ 14,000 സ്കൂളുകളിലും ഇതെല്ലാം ഒറ്റയടിക്ക് എത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ നമ്മുടെ നഴ്സിംഗ് കോളേജുകളിലും എഞ്ചിനീയറിംഗ് കോളേജുകളിലും ജർമ്മനും ഇംഗ്ലീഷും പഠിപ്പിക്കാൻ കുറച്ച് ഇംഗ്ലീഷുകാരെയും ജർമ്മൻകാരെയും കൊണ്ടുവന്നാൽ IELTSഉം ജർമ്മൻ ടെസ്റ്റും നമുക്ക് എളുപ്പത്തിൽ പാസ്സാകാം. ജോലി സാധ്യതകൾ കൂട്ടാം. കൂട്ടത്തിൽ കുറെ ഇന്തോ ജർമ്മൻ കല്യാണങ്ങളും നടക്കും. നാട്ടിലെ ഭാഷാ അധ്യാപകർക്ക് ഇവരെ ഉപയോഗിച്ച് പരിശീലനവും നൽകാം. അങ്ങനെ നമ്മുടെ ഭാഷാ പഠനത്തിന്റെ നിലവാരം മെച്ചപ്പെടും. അങ്ങനെയാണ് നമ്മൾ പുറത്തേക്ക് നോക്കുന്ന സമൂഹമായി മാറേണ്ടത്. ഈ വിധം ക്രിയാത്മകമായി വേണം നാം പുതിയ വിദ്യാഭ്യാസ നയത്തെ കാണാൻ.